ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂൺ മാസം 27-ാം തീയതി. പഴയ നിയമത്തിൽ നിന്നും ഇയോബിന്റെ പുസ്തകം 10, 11, 12 അധ്യായങ്ങൾ വായിക്കുന്നു. എന്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു. ഞാൻ എന്റെ സങ്കടം തുറന്നു പറയും. എന്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും. ഞാൻ ദൈവത്തോട് പറയും, എന്നെ കുറ്റം വിധിക്കരുതേ. എന്നോട് വ്യവഹരിക്കുവാൻ സംഗതി എന്ത്? എന്നെ അറിയിക്കണമേ. പീഡിപ്പിക്കുന്നതും നിന്റെ കൈപ്പണിയെ തുച്ഛീകരിക്കുന്നതും ദുഷ്ടന്മാരുടെ ആലോചനയിൽ പ്രസാദിക്കുന്നതും നിനക്ക് യോഗ്യമോ? മാംസ നേത്രങ്ങളോ നിനക്കുള്ളത്? മനുഷ്യൻ കാണുന്നത് പോലെയോ നീ കാണുന്നത്? നീ എൻ്റെ അകൃത്യം അന്വേഷിക്കുവാനും എൻ്റെ പാപത്തെ ശോധന ചെയ്യുവാനും നിന്റെ നാളുകൾ മനുഷ്യൻ്റെ നാളുകൾ പോലെയോ നിന്നാണ്ടുകൾ മർത്യൻ്റെ ജീവകാലം പോലെയോ? ഞാൻ കുറ്റക്കാരനല്ല എന്ന് നീ അറിയുന്നു. നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. നിന്റെ കൈ എന്നെ ഉരുവാക്കി എന്നെ മുഴുവനും ചമച്ചു. എന്നിട്ടും നീ എന്നെ നശിപ്പിച്ചു കളയുന്നു. നീ എന്നെ കളിമണ്ണ് കൊണ്ടെന്ന പോലെ മെനഞ്ഞു എന്നോർക്കണമേ. നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ? നീ എന്നെ പാലുപോലെ പകർന്നു, തൈരുപോലെ ഉറ കൂടുമാറാക്കിയല്ലോ. ത്വക്കും മാംസവും നീ എന്നെ ധരിപ്പിച്ചു. അസ്ഥിയും ഞരമ്പും കൊണ്ടെന്നെ മെടഞ്ഞിരിക്കുന്നു. ജീവനും കൃപയും നീ എനിക്ക് നൽകി. നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. എന്നാൽ നീ ഇത് നിന്റെ ഹൃദയത്തിൽ ഒളിച്ചുവെച്ചു. ഇതായിരുന്നു നിന്റെ താൽപ്പര്യം എന്ന് ഞാൻ അറിയുന്നു. ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവയ്ക്കുന്നു. എൻ്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല. ഞാൻ ദുഷ്ടനെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നീതിമാനായിരുന്നാലും ഞാൻ തലയുയർത്തേണ്ടതല്ല. ലജ്ജാപൂർണനായി ഞാൻ എൻ്റെ കഷ്ടത കാണുന്നു. തല ഉയർത്തിയാൽ നീ ഒരു സിംഹം പോലെ എന്നെ നായാടും. പിന്നെയും എങ്കിൽ നിന്റെ അത്ഭുത ശക്തി കാണിക്കുന്നു. നിന്റെ സാക്ഷികളെ നീ വീണ്ടും വീണ്ടും എൻ്റെ നേരെ നിർത്തുന്നു. നിന്റെ ക്രോധം എൻ്റെ മേൽ വർദ്ധിപ്പിക്കുന്നു. അവ ഗണം ഗണമായി വന്നു പൊരുതുന്നു. നീ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് എന്തിന്? ഒരു കണ്ണും എന്നെ കാണാതെ എൻ്റെ പ്രാണൻ പോകുമായിരുന്നു. ഞാൻ ജനിക്കാത്തതുപോലെ ഇരിക്കുമായിരുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. എൻ്റെ ജീവകാലം ചുരുക്കമല്ലയോ? ഇരുളും അന്ധതമസ്സും ഉള്ള ദേശത്തേക്ക് അർദ്ധരാത്രി പോലെ കൂരിരുളും ക്രമമില്ലാതെ അന്ധതമസ്സും വെളിച്ചം അർദ്ധരാത്രി പോലെയും ഉള്ള ദേശത്തേക്ക് തന്നെ മടങ്ങി വരാത്ത വണ്ണം പോകുന്നതിനു മുമ്പേ ഞാൻ അല്പം ആശ്വസിക്കേണ്ടതിന് നീ മതിയാക്കി എന്നെ വിട്ടുമാറണമേ. അതിന് നയമാത്യനായ സോഫർ ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, വാഗ്ബാഹുല്യത്തിന് ഉത്തരം പറയണ്ടയോ? വിടുവായൻ നീതിമാനായിരിക്കുമോ? നിന്റെ വായ്പട കേട്ടിട്ട് പുരുഷന്മാർ മിണ്ടാതിരിക്കുമോ? നീ പരിഹസിക്കുമ്പോൾ നിന്നെ ലജ്ജിപ്പിക്കുവാൻ ആരുമില്ലയോ? എൻ്റെ ഉപദേശം നിർമ്മലം എന്നും തൃക്കണ്ണിന് ഞാൻ വെടിപ്പുള്ളവനെന്നും നീ പറഞ്ഞുവല്ലോ. അയ്യോ, ദൈവം അരുളി ചെയ്യുകയും നിന്റെ നേരെ അധരം തുറക്കുകയും ജ്ഞാനമർമ്മങ്ങൾ വിവിധ സാഫല്യമുള്ളവ എന്ന് നിന്നെ ഗ്രഹിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ അപ്പോൾ നിന്റെ അകൃത്യം ഓരോന്നും ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ അറിയുമായിരുന്നു. ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത്. നീ എന്ത് ചെയ്യും? അത് പാതാളത്തെക്കാൾ അഗാധമായത് നിനക്കെന്തറിയാം? അതിൻ്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തെക്കാൾ വീതിയും ഉള്ളത്. അവൻ കടന്നു വന്ന് ബന്ധിക്കുകയും വിസ്താര സഭയെ കൂട്ടുകയും ചെയ്താൽ അവനെ തടുക്കുന്നത് ആർ? അവൻ നിസ്സാരന്മാരെ അറിയുന്നുവല്ലോ. ദൃഷ്ടി വയ്ക്കാതെ തന്നെ അവൻ ദ്രോഹം കാണുന്നു. പൊണ്ണനായവൻ ബുദ്ധി പ്രാപിക്കണമെങ്കിൽ കാട്ടുകഴുതക്കുട്ടി മനുഷ്യനായി ജനിക്കണം. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയുമില്ല. അതെ, നീ കഷ്ടത മറക്കും. ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. നിന്റെ ആയുസ് മധ്യാനത്തേക്കാൾ പ്രകാശിക്കും. ഇരുൾ പ്രഭാതം പോലെയും പ്രത്യാശയുള്ളതുകൊണ്ട് നീ നിർഭയനായിരിക്കും. നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. പലരും നിന്റെ മമത അന്വേഷിക്കും. എന്നാൽ ദുഷ്ടന്മാരുടെ കണ്ണ് മങ്ങിപ്പോകും. ശരണം അവർക്ക് പോയിപ്പോകും. പ്രാണനെ വിടുന്നതത്രേ അവർക്കുള്ള പ്രത്യാശ. അതിന് ഇയ്യോ ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ഓഹോ, നിങ്ങളാകുന്നു വിദ്വജ്ജനം, നിങ്ങൾ മരിച്ചാൽ ഞാനും മരിക്കും, നിങ്ങളെപ്പോലെ എനിക്കും ബുദ്ധിയുണ്ട്, നിങ്ങളെക്കാൾ ഞാൻ അധമനല്ല. ആർക്കാകുന്നു ഈ വക അറിഞ്ഞുകൂടാത്തത്? ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ച ഞാൻ എന്റെ സഖിക്ക് പരിഹാസ വിഷയമായി തീർന്നു. നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നു. വിപത്ത് നിന്ദ്യം എന്ന് സുഖിയന്റെ വിചാരം, കാൽ ഇടറുന്നവർക്ക് അത് ഒരുങ്ങിയിരിക്കുന്നു. പിടിച്ചുപറിക്കാരുടെ കൂടാരങ്ങൾ ശുഭമായിരിക്കുന്നു. ദൈവത്തെ കോപിപ്പിക്കുന്നവർ നിർഭയമായി വസിക്കുന്നു, അവരുടെ കയ്യിൽ ദൈവം എത്തിച്ചു കൊടുക്കുന്നു. മൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്കുക, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് ഇവയെല്ലാം കൊണ്ടും ഗ്രഹിക്കാത്തവനാര്? സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവൻ്റെ കയ്യിലിരിക്കുന്നു. ചെവി വാക്കുകളെ പരിശോധിക്കുന്നില്ലയോ? അണ്ണാക്ക് ഭക്ഷണം രുചി നോക്കുന്നില്ലയോ? വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവുമുണ്ട്. ജ്ഞാനവും ശക്തിയും അവൻ്റെ പക്കൽ, ആലോചനയും വിവേകവും അവനുള്ളത്. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയില്ല. അവൻ വെള്ളം തടുത്തു കളഞ്ഞാൽ അത് വറ്റിപ്പോകുന്നു. അവൻ വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയുന്നു. അവൻ്റെ പക്കൽ ശക്തിയും സാഫല്യവും ഉണ്ട്. വഞ്ചിതനും വഞ്ചകനും അവനുള്ളവർ. അവൻ മന്ത്രിമാരെ കവർച്ചയായി കൊണ്ടുപോകുന്നു, ന്യായാധിപന്മാരെ ഭോഷന്മാരാക്കുന്നു, രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നു, അവരുടെ അരയ്ക്ക് കയറ് കെട്ടുന്നു. അവൻ പുരോഹിതന്മാരെ കവർച്ചയായി കൊണ്ടുപോകുന്നു, ബലശാലികളെ തള്ളിയിട്ട് കളയുന്നു. അവൻ വിശ്വസ്തന്മാർക്ക് വാക്കുമുട്ടിക്കുന്നു, വൃദ്ധന്മാരുടെ ബുദ്ധി എടുത്തു കളയുന്നു. അവൻ പ്രഭുക്കന്മാരുടെ മേൽ ധിക്കാരം പകരുന്നു, ബലവാന്മാരുടെ അരക്കച്ച അഴിച്ചു കളയുന്നു. അവൻ അഗാധ കാര്യങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്താക്കുന്നു, അന്ധത തമസ്സിനെ ആകാശത്തിൽ വരുത്തുന്നു. അവൻ ജാതികളെ വർദ്ധിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ ജാതികളെ ചിതറിക്കുകയും കൂട്ടുകയും ചെയ്യുന്നു. അവൻ ഭൂവാസികളിൽ തലവന്മാരുടെ ധൈര്യം കെടുക്കുന്നു. വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കുന്നു. അവർ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്നു. അവൻ മത്തന്മാരെ പോലെ അവരെ ചാഞ്ചാടുമാറാക്കുന്നു. അടുത്തതായി പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8:1-25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചഴിച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എന്നാൽ ഷീമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതികളെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്ന് പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഷീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടപ്പോൾ അവർക്കും ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിച്ചിരിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്കും പങ്ക് ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ കാണുന്നുവെന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞത് ഒന്നും എനിക്ക് ഭവിക്കാതിരിക്കുവാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ എന്നുത്തരം പറഞ്ഞു. അവർ കർത്താവിൻ്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമര്യക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചും കൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി.
ദൈവനാമത്തിന് മഹത്വം. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നുള്ള ഭാഗം നാം വായിക്കുകയുണ്ടായി. 8-ാം അധ്യായം ആദ്യത്തെ ഭാഗമാണല്ലോ നാം ഇന്ന് വായിച്ചത്. ഇവിടെ നാം വായിക്കുമ്പോൾ 7-ാം അധ്യായം വായിച്ചു നിർത്തിയത് ഒരു സ്തേഫാനോസ്, അവൻ രക്തസാക്ഷിയായി ക്രിസ്തുവിന് വേണ്ടി അവൻ മരണം സ്വീകരിച്ചു. അതുവരെ വളർന്നു വന്ന ആ സഭ, ആ ക്രിസ്തു മാർഗം ഇവിടെ പെട്ടെന്ന് പല സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞു പോകുന്ന, ശിഥിലമാകുന്ന ഒരവസ്ഥ പെട്ടെന്നുണ്ടാകുന്നു. യെരുശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു എന്നാണ് ഇന്ന് വായിച്ച 8-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം തന്നെ നാം വായിച്ചത്. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും ചിതറിപ്പോയി എന്ന് വായിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു, അവനെക്കുറിച്ച് പ്രലാപം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് ഷൗലിൻ്റെ രംഗപ്രവേശം നാം കാണുന്നത്, അവിടെ എടുത്ത് പറയുന്നത്. ചിതറിപ്പോയർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു. അവിടെ പ്രത്യേകം പേർ പറയുന്ന ഒരു വ്യക്തി ഫിലിപ്പോസ് എന്ന വ്യക്തിയുടെ കാര്യമാണ്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഇവൻ പ്രസംഗിക്കുക മാത്രമല്ല, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവർ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷ ഒരു പ്രത്യേക ശുശ്രൂഷയായിരുന്നു. ഫിലിപ്പോസ് ശുശ്രൂഷിക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോകുന്നു. അങ്ങനെ അനേകം അത്ഭുതങ്ങൾ നടക്കുന്നു, അനേകർ സൗഖ്യം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവം അവിടെ ഉണ്ടാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ആഭിചാരം ചെയ്ത പട്ടണത്തിൽ കുപ്രസിദ്ധി നേടിയ ഒരു ഷിമോൻ എന്ന് പറയുന്ന വ്യക്തി രംഗപ്രവേശം ചെയ്യുന്നത്. ഇവൻ്റെ ആഭിചാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശമരിയ ജാതിയെ അവൻ ഭ്രമിപ്പിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ ആഭിചാരം തന്നെ തന്നെ ഉയർത്തുവാൻ, താൻ മഹാൻ എന്ന് പറഞ്ഞ് തന്നെ തന്നെ ഉയർത്തുവാൻ ഉള്ള ശ്രമമാണ് അവൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്ന് പറഞ്ഞ് ജനമൊക്കെ അവനെ ശ്രദ്ധിച്ചു വന്നു. ഒരു വശത്ത് ഫിലിപ്പോസ് യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുകയും അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ പ്രവർത്തിച്ച് ജനത്തിൻ്റെ ശ്രദ്ധ തിരിക്കുമ്പോൾ മറ്റൊരു ശക്തി അതിനെതിരായിട്ട് എഴുന്നേറ്റ് വന്ന് ജനങ്ങളെ ഭ്രമിപ്പിക്കുകയും അവരുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച. അങ്ങനെ ഇരിക്കുമ്പോൾ അനേക ആളുകൾ ഫിലിപ്പോസിൻ്റെ ആ സുവിശേഷീകരണം മൂലം മാത്രമല്ല, ദൈവം ആ സമയത്ത് തൻ്റെ അത്ഭുതങ്ങൾ അയച്ച് വിവിധ വീര്യപ്രവർത്തികളിൽ കൂടെ ജനത്തെ ആകർഷിച്ചത് മൂലം മറ്റ് ആഭിചാര ശക്തികളെയൊക്കെ അതിജീവിക്കുന്ന ശക്തി അവിടെ വ്യാപരിച്ചതുകൊണ്ട് ഈ ഷിമോൻ എന്ന വ്യക്തി ഉൾപ്പെടെ അവനും സ്നാനപ്പെട്ട് മുമ്പോട്ട് വന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. ഷിമോൻ താനും വിശ്വസിച്ചു, സ്നാനമേറ്റ ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് അപ്പോസ്തലന്മാരായ യോഹന്നാനും പത്രോസും അവിടെ എത്തുന്നത്. ഇവിടെയുള്ള യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കിലേക്ക് അയച്ചു. ഇങ്ങനെ പത്രോസും യോഹന്നാനും വന്നപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇവർ ചെയ്യുന്ന ശുശ്രൂഷ ഫിലിപ്പോസ് ചെയ്തു വരുന്ന ശുശ്രൂഷയിൽ നിന്ന് വ്യത്യസ്തമായ ശുശ്രൂഷയാണ്. ഫിലിപ്പോസ് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, സുവിശേഷം പറയുന്നുണ്ട്, കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. എന്നാൽ അതേ സുവിശേഷം പറയുന്ന യോഹന്നാനും പത്രോസും സംസാരിക്കുമ്പോൾ, അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രത്യേക ആത്മപകർച്ച അവർക്കവിടെ കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അന്ന് അങ്ങനെയുള്ള ആൾക്കാർ അവർ കർത്താവിൻ്റെ ഇവരുടെ അടുക്കൽ വന്നപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനെ അവർക്ക് ലഭിക്കുന്ന ആ പ്രത്യേക അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോഴാണ് ഈ നേരത്തെ ആഭിചാരം ചെയ്ത് ജീവിച്ചിരുന്ന ശിമോൻ ഇവരോട് ആവശ്യപ്പെടുന്നത്, ഈ സംഭവിക്കുന്നത് പോലെയൊക്കെ ഉള്ള ഒരു കഴിവ്, ഒരു കൃപ എനിക്കും കിട്ടിയ കൊള്ളാമായിരുന്നു എന്നൊരു താല്പര്യം അവന് വന്നതുകൊണ്ട് അവൻ പറയുന്നു, അപ്പോസ്തലന്മാർ എൻ്റെ മേൽ കൈവച്ച് ഈ അഭിഷേകം എൻ്റെ വരുവാൻ, ഞാൻ കൈവച്ചാൽ ഒരുവന് അഭിഷേകം ലഭിക്കണം, പരിശുദ്ധാത്മാവിനെ ലഭിക്കണം, ആ നിലയിലുള്ള ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകണം, അതിനുവേണ്ടി ദ്രവ്യം കൊടുത്തത് നേടുവാൻ അവൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച. എന്നാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ദൈവം തൻ്റെ വേലയ്ക്കായി തൻ്റെ ജനത്തെ ശുശ്രൂഷന്മാരെ ആക്കുമ്പോൾ പ്രത്യേക ആത്മനിറവോടും പ്രത്യേക ശുശ്രൂഷയ്ക്കുമായി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയല്ല പത്രോസിൻ്റെ ശുശ്രൂഷ, പത്രോസിൻ്റെ ശുശ്രൂഷയല്ല യോഹന്നാൻ്റെ ശുശ്രൂഷ. ഈ ശുശ്രൂഷകളൊന്നും വില കൊടുത്ത് വാങ്ങിക്കുവാൻ കിട്ടുന്നതുമല്ല. ഇതാണ് ഇന്ന് നാം വായിച്ച ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാറ്റിലും ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് എല്ലാ വിശ്വാസികളുടെയും കടമയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവം കൃപ തരുമ്പോൾ ഓരോ നിലയിൽ ആ സുവിശേഷീകരണത്തിലുള്ള കൃപയും ദൈവം നൽകി തരുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് വിടുതലായിത്തീരും, രോഗികൾക്ക് സൗഖ്യമുണ്ടാകും, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കും, യേശുവിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവിനെ, അഭിഷേകത്തെ, പരിശുദ്ധാത്മാവിനെ ദ്രവ്യത്തിന് വാങ്ങാമെന്ന് ആരും ചിന്തിച്ചു പോകരുതേ. അങ്ങനെയുള്ളൊരവസ്ഥയിലല്ല ദൈവം തൻ്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നത്. തൻ്റെ ഭക്തന്മാർക്ക്, തൻ്റെ ദാസന്മാർക്ക് അവനത് ദാനമായി നൽകിയിരിക്കുന്നു. നമുക്ക് ആവശ്യമായിരിക്കുന്ന അഭിഷേകം, നമ്മുടെ കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്ന ആ ശുശ്രൂഷയ്ക്കുള്ള അഭിഷേകം ലഭിക്കേണ്ടതിനായി ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കട്ടെ. ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം സഹായിക്കട്ടെ.